ഓൾ നേഷൻസ് ഗോസ്പൽ പ്രസാധകർ ദൈവത്തിലേക്കുള്ള ഒരേയൊരു വഴി, ഞാൻ വഴിയും സത്യവും ജീവനും ആകുന്നു, എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകുന്നില്ല. യോഹന്നാൻ 14:6. ദൈവത്തെ കണ്ടെത്താനുള്ള പല വഴികളും വ്യാജമത ആചാര്യന്മാർ ആളുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ എല്ലാ ആശയക്കുഴപ്പങ്ങളിലും നമ്മുടെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തു പറയുന്നത് കേൾക്കുന്നത് നല്ലതാണ്. ഞാൻ തന്നെ വഴിയാണ്. അവന്റെ ശബ്ദം കേൾക്കേണ്ട ഒരു സമയമുണ്ടായിരുന്നെങ്കിൽ ആ സമയം ഇപ്പോഴാണെന്ന് തോന്നുന്നു. നാം ജീവിക്കുന്നത് അനിശ്ചിത കാലങ്ങളിലാണെന്ന് ആരും നിഷേധിക്കുകയില്ല. എന്നാൽ യേശു ആദ്യമായി ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ സമയങ്ങളും അനിശ്ചിതത്വത്തിലായിരുന്നു. ധാരാളം മതപരവും പരമ്പരാഗതവുമായ പഠിപ്പിക്കലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ വളരെ കുറച്ച് സത്യം. യേശു പരീശന്മാരോട് ഒരു മതവിഭാഗം പറഞ്ഞു, അവർ എന്നെ ആരാധിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല, കാരണം അവർ മനുഷ്യനിർമ്മിത നിയമങ്ങൾ എന്റെ നിയമങ്ങളെപ്പോലെ പഠിപ്പിക്കുന്നു. മത്തായി 15:9. സംശയമില്ല, തോമസിനെ പോലെ നമുക്ക് എങ്ങനെ വഴി അറിയാനാകും എന്ന ചോദ്യം ചോദിക്കുന്ന പലരും ഇന്ന് ഈ ആശയക്കുഴപ്പത്തിലായ ലോകത്ത് ഉണ്ട്. ഒരുപക്ഷെ അവർ അത് ഉറക്കെ ചോദിക്കുന്നില്ലായിരിക്കാം. പക്ഷേ അസ്വസ്ഥമായ പല ഹൃദയങ്ങളിലും ഈ ചോദ്യം സമാനമാണ്. ഒരു കാലത്ത് എന്റെ ഹൃദയത്തിലും മനസ്സിലും ആ സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന് നന്ദി, അത് ഇപ്പോൾ ഇല്ല, കാരണം യേശു പറഞ്ഞപ്പോൾ ഞാൻ തന്നെ വഴിയാണ്, അത് എനിക്ക് മതിയായിരുന്നു. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത് മുതൽ മനുഷ്യൻ ദൈവത്തിലേക്ക് മടങ്ങിവരാനുള്ള വഴി കണ്ടെത്താൻ ശ്രമിക്കുന്നു. മനുഷ്യൻ ഒരിക്കലും വഴിപിഴച്ചിട്ടില്ലെന്ന് പോലും ചിലർ നിഷേധിക്കും. ഫലത്തിൽ അവർ പറയുന്നു, ഒരു കുട്ടി ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ അത് ഇതിനകം ശുദ്ധമാണ്, അത് അങ്ങനെ തന്നെ നിലനിർത്തുക മാത്രമാണ് വേണ്ടത്. അതുകൊണ്ട് അവർ അതിനുള്ള വ്യർത്ഥമായ ശ്രമങ്ങൾ തുടരുന്നു. അവരെ പള്ളിയിൽ എത്തിക്കാനും അവർക്ക് ശരിയായ പരിശീലനം നൽകാനും ഒരു നിശ്ചിത പ്രായത്തിൽ അവരെ സഭാംഗമായി അംഗീകരിക്കാനും കഴിഞ്ഞാൽ ഇത് തങ്ങളെ കാലക്രമേണ സ്വർഗത്തിൽ എത്തിക്കുമെന്ന് അവർ കരുതുന്നു. അതിനാൽ യുവാക്കളെ പരിശീലിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വളരെയധികം സംസാരിക്കുന്നു. എന്നാൽ യുവാക്കൾ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ കുറവാണ്. തീർച്ചയായും ദൈവത്തിലേക്കുള്ള വഴി തിരിച്ചുപോകാൻ കഴിയുമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ്. ആദാമും ഹവ്വായും ഏദൻ തോട്ടത്തിൽ ദൈവത്തിനെതിരെ പാപം ചെയ്തപ്പോൾ അവർ തങ്ങളുടെ നഗ്നത മറക്കാൻ ശ്രമിച്ചു. അവർ ദൈവത്തിൽ നിന്ന് ഓടിപ്പോയി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. ആദാം തന്റെ പാപം കർത്താവിനോട് ഏറ്റുപറയുന്നതിനു പകരം പാപം ചെയ്തപ്പോൾ അവൻ അവനിൽ നിന്ന് ഓടിപ്പോയി. ആദാമിനെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും അവന്റെ സാന്നിധ്യത്തിൽ സ്വീകാര്യനാകാനും ഒരേയൊരു വഴിയേയുള്ളൂ. ദൈവം ആദ്യപടി സ്വീകരിച്ചു. അവൻ ആദാമിനെ നോക്കി വിളിച്ചു. അവൻ മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നതായി കണ്ടു. ദൈവമായ കർത്താവ് മൃഗത്തോലിൽ നിന്ന് വസ്ത്രങ്ങൾ ഉണ്ടാക്കി അവൻ ആദാമിനെയും ഹവ്വായെയും ധരിപ്പിച്ചു. 3:21. കർത്താവ് അന്വേഷിക്കുകയും കണ്ടെത്തുകയും നൽകുകയും ചെയ്തുവെന്ന് ശ്രദ്ധിക്കുക. ദരിദ്രരും കുറ്റക്കാരുമായ പാപികൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതൽ ഇതിൽ നാം കാണുന്നു. യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. ദൈവമാണ് അവനെ ലോകത്തിലേക്ക് അയച്ചത്. നമ്മുടെ എല്ലാ പാപങ്ങളും അവന്റെ മേൽ ചുമത്തിയത് ദൈവമാണ്. നമ്മുടേതായിരിക്കേണ്ടിയിരുന്ന കഷ്ടപ്പാടുകൾ അവൻ സഹിച്ചു. നാം സഹിക്കേണ്ടി വന്ന വേദന അവൻ സഹിച്ചു. അവന്റെ കഷ്ടപ്പാടുകൾ ദൈവം അയച്ച ശിക്ഷയാണെന്ന് ഞങ്ങൾ കരുതി. എന്നാൽ നമ്മുടെ പാപങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു. ഞങ്ങൾ ചെയ്ത തിന്മ നിമിത്തം അടിയേറ്റു. അവൻ അനുഭവിച്ച ശിക്ഷയാൽ നാം സുഖം പ്രാപിച്ചു. അവൻ ഏറ്റുവാങ്ങിയ അടികൊണ്ട് സുഖം പ്രാപിച്ചു. നാമെല്ലാവരും നഷ്ടപ്പെട്ട ആടുകളെ പോലെ ആയിരുന്നു. ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോകുന്നു. എന്നാൽ കർത്താവ് ശിക്ഷ അവന്റെ മേൽ വീഴ്ത്തി. നമുക്കെല്ലാവർക്കും ശിക്ഷ അർഹതയുള്ളത്. യെശയ്യാവ് 53:4-6. ആദാമിന്റെ അനുസരണക്കേടിലൂടെ മനുഷ്യൻ വഴിതെറ്റിപ്പോയെന്നും എന്നാൽ യേശുക്രിസ്തുവിലൂടെ പുനഃസ്ഥാപിക്കപ്പെടുന്നുവെന്നും ചിലപ്പോൾ നാം കേൾക്കാറുണ്ട്. ബൈബിൾ പറയുന്നു, ക്രിസ്തു പാപങ്ങൾക്കുവേണ്ടി ഒരിക്കൽ എന്നേക്കുമായി മരിച്ചു, നിങ്ങളെ ദൈവത്തിലേക്ക് നയിക്കാൻ. പാപികൾക്കുവേണ്ടി ഒരു നല്ല മനുഷ്യനായി അവൻ ശാരീരികമായി മരിക്കുകയും ആത്മീയമായി ജീവിപ്പിക്കുകയും ചെയ്തു. 1 പത്രോസ് 3:18. ദൈവത്തിലേക്കുള്ള ഒരേയൊരു വഴിയേ ഉള്ളൂ. ആ മാർഗം നിയമങ്ങളുടെയോ ചട്ടങ്ങളുടെയോ പെരുമാറ്റച്ചട്ടത്തിന്റെയോ സംവിധാനമല്ല, മറിച്ച് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവന്ന് പാപരഹിതമായ ഒരു ജീവിതം നയിച്ച ജീവിച്ചിരിക്കുന്ന മഹത്വമുള്ള ഒരു വ്യക്തിയിലൂടെയാണ്. അവനെ ഏറ്റവും വെറുക്കുന്നവർക്ക് പോലും അവനിൽ ഒരു തെറ്റും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസും അവൻ ഒരു നിരപരാധിയെ വഞ്ചിച്ചുവെന്ന് സമ്മതിച്ചു. 27:4. അതിനാൽ കുറ്റവാളികൾക്കുവേണ്ടി കഷ്ട അനുഭവിച്ച നിരപരാധി സ്വീകാര്യമായ വിധത്തിൽ കുറ്റവാളികളെ ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരുന്നത് നാം കാണുന്നു. ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും ഒരു കാറ്റിനേക്കാൾ കൂടുതലല്ല. 39:5. ദൈവവചനത്തിൽ നിന്നുള്ള ഈ പ്രസ്താവന, നാം ഏറ്റവും ദുർബലരും ബലഹീനരും മാത്രമാണെന്നും അവൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അവനെയും അവന്റെ രക്ഷാകര ശക്തിയെയും കുറിച്ചുള്ള നമ്മുടെ ആവശ്യത്തെ ഗ്രഹിക്കണമെന്നും വ്യക്തമാക്കുന്നു. നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് ഒരു ഡോക്ടറെ ആവശ്യമില്ല, അതിനാൽ അത് ആത്മാഭിമാനമുള്ളവരോടൊപ്പമാണ്. അവർക്ക് ഒരു രക്ഷകനെ ആവശ്യമില്ലെന്ന് അവർ കരുതുന്നു. പക്ഷേ ദൈവം പറഞ്ഞു, നമ്മുടെ മികച്ച പ്രവർത്തനങ്ങൾ പോലും വൃത്തികെട്ടതാണ്. യെശയ്യാവ് 64:6. ദൈവമുമ്പാകെ നിൽക്കാൻ നമ്മെ യോഗ്യരാക്കുന്നതിന് നമ്മുടെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളെക്കാൾ മികച്ചത് ആവശ്യമാണ്. അതിന് ദൈവവുമായുള്ള ശരിയായ ബന്ധവും നാം ക്രിസ്തുവിൽ മാത്രം കണ്ടെത്തേണ്ടതും ആവശ്യമാണ്. ദൈവം നിങ്ങളെ ക്രിസ്തുയേശുവുമായുള്ള ഐക്യത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവം ക്രിസ്തുവിനെ നമ്മുടെ ജ്ഞാനമാക്കി തീർത്തു. അവനാൽ നാം ദൈവത്തോട് നീതിയുള്ളവരായിത്തീർന്നു. നാം ദൈവത്തിന്റെ വിശുദ്ധജനമായിത്തീരുകയും സ്വതന്ത്രരാകുകയും ചെയ്യുന്നു. 1 കൊരിന്ത്യർ 1:30. ക്രിസ്തു പാപമില്ലാത്തവനായിരുന്നു, എന്നാൽ നമ്മുടെ നിമിത്തം ദൈവം അവനെ നമ്മുടെ പാപത്തിൽ പങ്കുചേർത്തു. അവനുമായുള്ള ഐക്യത്തിൽ നാം ദൈവത്തിന്റെ നീതി പങ്കിടാൻ. 2 കൊരിന്ത്യർ 5:21. നമ്മുടെ പാപങ്ങൾ നമുക്കും ദൈവത്തിനുമിടയിൽ നിലകൊള്ളുന്നു, എന്നാൽ യേശു ക്രിസ്തു കുരിശിൽ അവർക്കുള്ള ശിക്ഷ അനുഭവിച്ചു, അതുവഴി ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവനിലൂടെ ദൈവത്തിങ്കലേക്ക് വരുന്നവരെ രക്ഷിക്കാൻ ഇന്നും എപ്പോഴും അവനു കഴിയും. യേശു വിശ്വസ്ത സാക്ഷിയാണ്. വെളിപാട് 1:5. കൂടാതെ തന്റെ അടുക്കൽ വരുന്ന ആരെയും അവൻ പിന്തിരിപ്പിക്കുകയില്ല എന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ 6:37. അവന്റെ അടുക്കൽ വരുക എന്നതിനർത്ഥം നിങ്ങളുടെ പാപപൂർണമായ ജീവിതത്തിൽ നിന്ന് പിന്തിരിയുക, ലോകത്തോട് മുഖം തിരിക്കുക, നിങ്ങളോട് ക്ഷമിക്കാനും നിങ്ങളെ ശുദ്ധീകരിക്കാനും ദൈവത്തോട് അപേക്ഷിക്കുക എന്നതാണ്. നിങ്ങൾ കർത്താവിനെയും അവന്റെ ക്ഷമയെയും സ്വീകരിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് അവന്റെ സമാധാനവും സന്തോഷവും നൽകും. ദൈവത്തിലേക്ക് ഒരു വഴിയേ ഉള്ളൂ. പ്രിയ വായനക്കാരെ, കർത്താവായ യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ കേൾക്കട്ടെ, ഞാൻ തന്നെയാണ് വഴി. ഇപ്പോൾ മുട്ടുകുത്തി നിന്ന് അവനോട് സംസാരിക്കുകയും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവനോട് പറയുകയും ചെയ്യുക. അവനോട് ക്ഷമിക്കുക. നിങ്ങളോട് ക്ഷമിക്കാനും നിങ്ങളോട് കരുണ കാണിക്കാനും നിങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങളെ അവന്റെ കുട്ടിയാക്കാനും നിങ്ങൾക്ക് നിത്യജീവൻ നൽകാനും അവനോട് ആവശ്യപ്പെടുക. അവൻ അത് ചെയ്യുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു. അതിനാൽ അവനെ വിശ്വസിക്കുക. അവൻ നിങ്ങളുടെ വാക്കുകൾ കേട്ടു. ജോലി പൂർത്തിയായി എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പോടെ എഴുന്നേൽക്കുക. പോകൂ, ഇനി പാപം ചെയ്യരുത്. നിങ്ങൾ ബലഹീനനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളെ ശക്തിപ്പെടുത്താനും പാപത്തിന്മേൽ വിജയം നൽകാനും കർത്താവായ യേശുവിനോട് അപേക്ഷിക്കുക. ലോകത്തിലെ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയാൻ ദൃഢനിശ്ചയം ചെയ്യുക. ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും അവൻ നിങ്ങൾക്ക് നൽകുമെന്ന് നിങ്ങൾ കണ്ടെത്തും. എന്നാൽ ദൈവത്തെ സേവിക്കുന്നതിൽ നിങ്ങൾ ആനന്ദം കണ്ടെത്തും. നിങ്ങൾക്ക് സന്തോഷങ്ങൾ പോലും നഷ്ടമാകില്ല. ലോകം എന്തെന്നാൽ, ലോകത്തിനുള്ളത് ഒരു നിമിഷം മാത്രമാണ്, എന്നാൽ ദൈവം നൽകുന്നത് എന്നേക്കും ഉള്ളതാണ്. ഇപ്പോൾ വഴിയും സത്യവും ജീവനും ആയ അവനിലേക്ക് തിരിയുക. വഞ്ചകൻ ആദാമിനെയും ഹവ്വായെയും സത്യത്തിനുവേണ്ടി നുണ പറഞ്ഞുകൊണ്ട് സാത്താൻ അവരെ വഞ്ചിച്ചു. തനിക്കുള്ളതല്ലാത്തത് അവർക്ക് നൽകുകയും സന്തോഷത്തിന് ദുഃഖവും ജീവിതത്തിന് മരണവും നൽകുകയും ചെയ്തു. തെറ്റായ നീതി. പാപത്തിൽ നിന്ന് തിരിഞ്ഞ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം ലഭിച്ച യേശുവിന്റെ യഥാർത്ഥ നീതിക്ക് പകരം മലിനമായ നിങ്ങളുടെ സ്വന്തം നീതിയായി സാത്താൻ നിങ്ങൾക്ക് ഒരു തെറ്റായ നീതി വാഗ്ദാനം ചെയ്യും. തെറ്റായ സമാധാനം. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണെന്നും സ്വർഗത്തിൽ പോകുമെന്നും പറഞ്ഞുകൊണ്ട് സാത്താൻ നിങ്ങൾക്ക് ഒരു വ്യാജ സമാധാനം നൽകും. യേശു പരീശന്മാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിന്റെ മക്കളാണ്. നിങ്ങളുടെ പിതാവിന്റെ ആഗ്രഹങ്ങളെ പിന്തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 8:44. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുന്നു, പാപം തുടരുന്നവൻ പിശാചിനുള്ളതാണ്. കാരണം പിശാച് ആദ്യം മുതൽ പാപം ചെയ്തു. പിശാച് ചെയ്തതിനെ നശിപ്പിക്കാൻ ദൈവപുത്രൻ ഈ കാരണത്താൽ തന്നെ അവതരിച്ചു. ദൈവപുത്രൻ ആരായാലും ചെയ്യുന്നു. പാപം ചെയ്യുന്നത് തുടരരുത്. കാരണം ദൈവത്തിന്റെ സ്വഭാവം അവനിൽ ഉണ്ട്. ദൈവം അവന്റെ പിതാവായതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയില്ല. ഇതാണ് ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം. ശരിയോ ചെയ്യാത്തതോ ആയ ഏതൊരുവനും അവന്റെ സഹോദരനെ സ്നേഹിക്കുക ദൈവത്തിന്റെ കുഞ്ഞല്ല. 1 യോഹന്നാൻ 3:8-10. വീണ്ടും ജനിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ മക്കളാകാൻ കഴിയൂ. എന്നിരുന്നാലും ചിലർ അവനെ സ്വീകരിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തു. അതിനാൽ അവൻ അവർക്ക് ദൈവമകളാകാനുള്ള അവകാശം നൽകി. അവർ ദൈവത്തിന്റെ മക്കളായത് സ്വാഭാവിക മാർഗങ്ങളിലൂടെയല്ല, അതായത് ഒരു മനുഷ്യ പിതാവിന്റെ മക്കളായി ജനിച്ചതുകൊണ്ടല്ല, ദൈവം തന്നെ അവരുടെ പിതാവായിരുന്നു. അവൻ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ആർക്കും ദൈവരാജ്യം കാണാൻ കഴിയില്ല. ഒരു വ്യക്തി ശാരീരികമായി മനുഷ്യ മാതാപിതാക്കളിൽ നിന്നാണ് ജനിച്ചത്, എന്നാൽ അവൻ ആത്മാവിൽ നിന്ന് ആത്മീയമായി ജനിക്കുന്നു. യോഹന്നാൻ 1:12-13 3:3 നരകമോ ദൈവമോ ന്യായവിധിയോ പുനരുത്ഥാനമോ ഇല്ലെന്ന് സാത്താൻ നിങ്ങളോട് പറയുന്നു. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ പാപങ്ങൾ കാണിക്കുകയും ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവപുത്രനായ പാപവാഹകനായ യേശുവിനെ കാണിക്കുകയും ചെയ്യുന്നു. തെറ്റായ സന്തോഷം. പിശാച് നിങ്ങൾക്ക് തെറ്റായ സന്തോഷം നൽകാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ലൗകിക മോഹങ്ങൾ നൽകും. എന്നിരുന്നാലും ഇവയ്ക്ക് നിങ്ങളുടെ ആത്മാവിന്റെ ആഗ്രഹം തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ബിയറിനോ മദ്യത്തിനോ നിങ്ങളുടെ ആത്മാവിന്റെ ദാഹം ശമിപ്പിക്കാൻ കഴിയില്ല. യേശു സമരിയാക്കാരിയായ സ്ത്രീയക്കവളുടെ ദാഹം ശമിപ്പിക്കുന്ന ജലം കിണറ്റിങ്കൽ വാഗ്ദാനം ചെയ്തു. യോഹന്നാൻ 4:5-13. യേശു ജീവന്റെ ഉറവയാണ്. അവൻ നൽകുന്ന വെള്ളം നാം കുടിക്കുകയാണെങ്കിൽ ആ ജലം നിത്യജീവനിലേക്ക് നയിക്കുന്ന ഒരു ഉറവ പോലെ നമ്മിൽ ഉണ്ടാകും. നരകത്തിലെ നിത്യദുഖത്തിൽ മാത്രം അവസാനിക്കുന്ന പിശാചിന്റെ വ്യാജവും ശൂന്യവുമായ സന്തോഷത്തിൽ വഞ്ചിതരാകരുത്. തെറ്റായ വെളിച്ചം. പിശാജ് ഒരു വ്യാജ വെളിച്ചമായി പ്രത്യക്ഷപ്പെടുന്നു. പ്രകാശത്തിന്റെ മാലാകയായി പ്രത്യക്ഷപ്പെടാൻ അവൻ ഇഷ്ടപ്പെടുന്നു. വീഴുന്നതിനു മുമ്പ് അവൻ ഏറ്റവും സുന്ദരിയായ മാലാകയായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങളെ പ്രലോഭിപ്പിക്കാനും നിങ്ങളെ തടവിലാക്കാനും പാപത്തെ വളരെ ആകർഷകവും മനോഹരവുമാക്കാൻ അവൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ വെളിച്ചം ഒരു തെറ്റായ വെളിച്ചമാണ്. നീതിയുടെ പുത്രനായ യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ പിശാചിന്റെ വെളിച്ചം അസ്തമിക്കും. ദൈവത്തിന്റെ വെളിച്ചം സാത്താന്റെ മഹത്വം എന്ന് വിളിക്കപ്പെടുന്നതിന്റെ മ്ലേച്ഛ വെളിപ്പെടുത്തും. തെറ്റായ വഴി. പിശാജ് നിങ്ങളെ തെറ്റായ വഴിക്ക് നയിക്കാൻ ശ്രമിക്കുന്നു. സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരേയൊരു വഴിയേ ഉള്ളൂ. യേശു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. സാത്താൻ നിങ്ങളോട് പറയുന്നു തനിക്കൊരു മികച്ച വഴിയുണ്ടെന്ന്. അനേകർ നടക്കുന്ന വിശാലമായ പാത, എന്നാൽ നരകത്തിലേക്ക് നയിക്കുന്ന ആ പാതയുടെ അവസാനം അവൻ നിങ്ങളെ കാണിക്കുന്നില്ല. ശരിയായ വഴിയെന്ന് നിങ്ങൾ കരുതുന്നത് മരണത്തിലേക്ക് നയിച്ചേക്കാം. വിഡ്ഢികൾ എപ്പോഴും തങ്ങൾ ശരിയാണെന്ന് കരുതുന്നു. ബുദ്ധിയുള്ളവർ ഉപദേശം കേൾക്കുന്നു. നീതിയാണ് ജീവിതത്തിലേക്കുള്ള വഴി, ദുഷ്ടത മരണത്തിലേക്കുള്ള വഴിയാണ്. സദൃശവാക്യങ്ങൾ 14 വാക്യങ്ങൾ 12, 12 വാക്യങ്ങൾ 15, 28. വ്യാജ സമ്പത്ത്. പിശാജ് നൽകുന്ന ധനം വ്യാജ സമ്പത്താണ്. ധനികൻ വഞ്ചിക്കപ്പെട്ടു, കാരണം അവൻ മരിച്ചപ്പോൾ അവൻ നരകത്തിലേക്ക് പോയി. 30 വെള്ളിക്കാശാണ് യൂദാസിനെ പരീക്ഷിച്ചത്. യേശുവിനെ ഒറ്റിക്കൊടുത്തതിലൂടെ അവന് നിത്യജീവനും നിത്യസമാധാനവും നിത്യസന്തോഷവും നിത്യസമ്പത്തും നഷ്ടപ്പെട്ടു. സാത്താൻ നിങ്ങൾക്ക് അപ്പത്തിന് കല്ലും മുട്ടയ്ക്ക് തേളും മത്സ്യത്തിന് സർപ്പവും നൽകും. യേശുവിൽ നമുക്ക് മായാത്ത ശാശ്വതമായ സമ്പത്തുണ്ട്. മത്തായി 7 വാക്യം 7-11 വരെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാമെങ്കിലും നിങ്ങൾക്കായി ജീവൻ നൽകിയ യഥാർത്ഥ ഇടയനെ പിന്തുടരാൻ മുന്നറിയിപ്പ് നൽകാൻ ഇത് മതിയാകും. യേശുവെന്ന യഥാർത്ഥ വെളിച്ചത്തെ പിന്തുടരുക. സത്യത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. യഥാർത്ഥ മുന്തിരിവള്ളിയുടെ ഒരു ശാഖയാകുക. പിശാചിന്റെ പ്രവാചകന്മാരെയല്ല, യഥാർത്ഥ പ്രവാചകനായ യേശുവിനെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിഗ്രഹങ്ങളിൽ നിന്ന് തിരിഞ്ഞ് വ്യാജദൈവങ്ങൾ, സത്യദൈവത്തെ സേവിക്കുക. ഒരു യഥാർത്ഥ ആരാധകനായിരിക്കുക. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. തൃപ്തിപ്പെടുത്തുകയും നിത്യജീവൻ നൽകുകയും ചെയ്യുന്ന യഥാർത്ഥ അപ്പമാണ് യേശു. വഞ്ചിക്കപ്പെടരുത്. ദൈവം പരിഹസിക്കപ്പെടുന്നില്ല. മനുഷ്യൻ വിതക്കുന്നത് അവൻ കൊയ്യും. പിശാജ് നിങ്ങളെ വഞ്ചിക്കാൻ അനുവദിക്കരുത്. എന്നാൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ പിന്തുടരുക.